2020 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച, കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. മകൾ എന്നും മകളാണ്. മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. മകൾ എന്നും മകളാണ്. ഹിന്ദു കുടുംബസ്വത്തിൽ മകൾക്കും മകനെ പോലെ അവകാശമുറപ്പിക്കുന്ന അടുത്തിടെ വന്ന സുപ്രീം കോടതി വിധിയിലെ പരാമർശം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. സ്ത്രീയെ പുരുഷന്റെ സ്വത്തായി മാത്രം കാണുന്ന വ്യവസ്ഥിതി ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. സ്ത്രീകളുടെയും ഭിന്നലിംഗക്കാരുടെയും ഒക്കെ സ്വത്തും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത അവസ്ഥ നമ്മുടെ സാമൂഹിക പുരോഗതിയെ തന്നെ കാര്യമായി ബാധിക്കുന്നു. രണ്ട് തലമുറകൾക്ക് മുൻപ് പെൺമക്കൾക്ക് ചില സമുദായങ്ങളിൽ പ്രാധാന്യമുണ്ടായിരുന്ന സമ്പ്രദായം നിലനിന്നിരുന്ന നാടാണ് കേരളമെന്ന് പോലും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. ഓരോ വ്യവസ്ഥയിലുമുള്ള നന്മ തിന്മ തിരിച്ചറിഞ്ഞ് ലിംഗനീതി ഉറപ്പാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ശിക്ഷാ നിയമത്തിൽ നിന്ന് 497 377 സെക്ഷനുകൾക്ക് മാറ്റം വരാൻ സുപ്രീം കോടതി ഇടപെട്ടത് അടുത്ത കാലത്താണ്. നമ്മുടെ സേനയിൽ പോർമുഖത്ത് നിന്ന് പോരാടാൻ സ്ത്രീകൾക്ക് അവസരം ലഭിക്കാൻ പോകുന്നതും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ്. പുരുഷന്മാർ മാത്രമുള്ള ഇടങ്ങളായി തൊഴിലിടങ്ങൾ ചുരുങ്ങിയാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ ആദരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ IPS പ്രൊബേഷണർമാർ ആർമി അറ്റാച്ച്മെന്റിനായി ജമ്മുവിലെത്തി. രാവിലെ അരിച്ചെത്തുന്ന തണുപ്പിൽ മുറി വാതിലിൽ മുട്ടുകേട്ടുണർന്നു. ചൂടു ചായ എത്തിയ സന്തോഷത്തിൽ മുറി തുറന്നപ്പോൾ മുൻപിൽ ഒരു കുപ്പിയിൽ ചായയുമായി ബെയറർ. ഞാൻ ചോദിച്ചു, ഭയ്യാ, ചായ ഫ്ലാസ്കിൽ കിട്ടുകയില്ലേ ഇവിടെ? ഓ, അത് ഓഫീസർമാർക്കേ ഉള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മുഖത്ത് പരമപുച്ഛം. ലേസൺ ഓഫീസറോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വന്നു ഞങ്ങൾ രണ്ട് സ്ത്രീ ഓഫീസർമാർക്ക് ഫ്ലാസ്കിൽ ചായ ലഭിക്കാൻ. ഞങ്ങളുടെ ബാച്ചിലെ രശ്മി പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ ആളാണ്. രാവിലെ ഞങ്ങൾ യൂണിഫോം ധരിച്ച് റെഡിയായി മെസ്സിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഞങ്ങൾക്ക് പോകാനുള്ള ആർമി ബസിന് മുൻപിലെത്തി. ഡ്രൈവറുടെ സീറ്റിന് ഇടതുവശത്തുള്ള സീറ്റിൽ ഇരുന്നത് രശ്മിയാണ്. ഡ്രൈവർ പറഞ്ഞു, സ്ത്രീ പുറകോട്ടിറങ്ങിയിരിക്കണം, ഈ സീറ്റ് ഓഫീസർമാർക്ക് മാത്രം ഇരിക്കാനുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. കൂടെയുള്ള മറ്റു ഓഫീസർമാർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ ഡ്രൈവർ വണ്ടിയെടുക്കാൻ തയ്യാറായില്ല. എല്ലാവരും യൂണിഫോമിൽ, IPSഉം സ്റ്റാറുമൊക്കെ ഒരുപോലെ, എങ്കിലും അയാൾക്കത് കാണാൻ കണ്ണില്ല. രശ്മി ആ സീറ്റിൽ നിന്നിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മറ്റാരോ പോയി ലേസൺ ഓഫീസറെ വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു, അതിനെന്താ, അവർ പിന്നോട്ടിറങ്ങിയാൽ പോരായിരുന്നു? അത് സാധ്യമല്ല, ഇത് സ്ക്വാഡ് ലീഡർ രശ്മിയാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു ഞങ്ങൾക്ക്. പിന്നെ അറ്റാച്ച്മെന്റ് കഴിയുവോളവും രശ്മിയോ ഞാനോ മാത്രം ആ സീറ്റിൽ ഇരുന്നാൽ മതിയെന്നായി ഞങ്ങളുടെ ഏക കണ്ടേനയുള്ള തീരുമാനം. സ്ത്രീ പുരുഷ വ്യത്യാസം അല്പം പോലുമില്ലാത്ത നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങൾക്കാർക്കും പൊറുക്കാവുന്നതായിരുന്നില്ല ഈ ലിംഗവിവേചനം. ഞങ്ങൾ രണ്ടു സ്ത്രീകളും 18 പുരുഷന്മാരുമടങ്ങുന്ന ടീം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ട് തോൽപ്പിച്ചു. ഇന്ന് ഇത്തരം വിവേചനമൊക്കെ തീർച്ചയായും മാറിക്കാണും. വിവേചനം നേരിടുന്നതിൽ നാം ഒറ്റക്കെട്ടായാൽ കാര്യങ്ങൾ എളുപ്പമാകും, ലളിതമാകും. മറിച്ചായാൽ അതൊരു വലിയ പോരാട്ടമാകും. വിജയിക്കാൻ ഏറെ സമയമെടുക്കും. മകൾക്ക് സ്വത്തവകാശം നൽകുന്ന വിധി മകനും ഒപ്പം അച്ഛനും അമ്മയും ഉൾക്കൊണ്ടാൽ അത് യാഥാർത്ഥ്യമാകും. എന്നാൽ കുടുംബമാകെ എതിർത്താൽ നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ഉറപ്പിക്കാനാകൂ. അങ്ങനെ വന്നാൽ കുടുംബ ബന്ധങ്ങൾ ഉലയേണ്ട എന്നു കരുതി പലരും അവകാശങ്ങൾ വേണ്ട എന്നു തീരുമാനിക്കും. സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത സമൂഹം ഉൾക്കൊണ്ട് മുന്നോട്ടു പോയാൽ വിധി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടപ്പിലാകും. ഇല്ലെങ്കിൽ രാജ്യത്തെ ആകെ സ്വത്തിന്റെ 1% പോലും സ്ത്രീകളുടെ പേരിലില്ല എന്ന നിലവിലെ സ്ഥിതിക്ക് വലിയ മാറ്റം ഉടനെ ഉണ്ടാവുകയില്ല. സ്വത്തവകാശം സ്ത്രീകൾക്കില്ലാത്തതിനാൽ തന്നെയാണ് ലിംഗനീതി ശരിയായി നടപ്പാക്കാത്തതും എന്നത് ഒരു നഗ്ന സത്യമാണ്. കുടുംബത്തിന്റെ കെട്ടുറപ്പാണ് വലുതെങ്കിൽ അതിനു വേണ്ടത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കുടുംബത്തിലെ സ്വത്തിൽ അവകാശമുണ്ടാകുന്നത് തന്നെയാണ്. ഒരാൾ അടിമയും മറ്റേയാൾ ഉടമയുമാകുമ്പോൾ അവിടെ അസമത്വവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന അസ്വസ്ഥതകളും ഉണ്ടാകും. ഓരോ വീട്ടിലും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ നീതിയിൽ സ്നേഹം നൽകി നമുക്ക് വളർത്താം.